بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد سخدر المارة أمري ترجع സമയത്ത് വിഷയം തവക്കുൽ എന്നുള്ളതാണ്. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹ് കിതാബ് തൗഹീദിൽ തവക്കുലിനെ പുരസ്കരിച്ച് നൽകിയ അധ്യായത്തിലെ പ്രമാണ വചനങ്ങൾ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. തവക്കുൽ الاعتماد على الله في حصول المطلوب ودفع المكروه مع الثقة به وفعل الأسباب المأذون وفعل الأسباب المأذون فيها اذا انا ذني പറയപ്പെട്ട നിർവചനം الاعتماد على الله الله سبحانه وتعالى ഉള്ള അവലംബികളാണ് തവക്കുൽ. അപ്പൊ അള്ളാഹുവെ അവലംബിക്കുക എന്തിന്? ഫീ ഹുസൂലിൽ മത്ലൂബ്, തനിക്ക് ആവശ്യമായ ഒരു കാര്യം, ആവശ്യപ്പെടുന്ന ഒരു കാര്യം നേടുന്നതിന് വേണ്ടി. വദഫ്ഉൽ മക്രൂഹ്, തനിക്ക് നീരസമായ പ്രയാസകരമായ കാര്യം ചെറുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു താല്പര്യം നേടുന്നതിന് വേണ്ടി, ഒരു പ്രയാസം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവെ ആശ്രയിക്കുകയും അവലംബിക്കുകയും ചെയ്യലാണ് തവക്കുൽ. മഅസ്സിഖതി ബിഹി, അള്ളാഹുവെ അവലംബിക്കുമ്പോൾ അള്ളാഹുവിൽ ഉറപ്പും വിശ്വാസ്യതയും ഉണ്ടായിരിക്കണം. وفعل الأسباب المأذون فيها مع الثقة به وفعل الأسباب المأذون فيها കാര്യകാരണങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. തവക്കുലാക്കുന്നതോടൊപ്പം അള്ളാഹുവെ അവലംബിക്കുന്നതോടൊപ്പം വഫീലിൽ അസ്ബാബ് കാര്യകാരണങ്ങൾ പ്രവർത്തിക്കണം. അൽ മഅ്ദൂനി ഫീഹ അനുവാദം നൽകപ്പെട്ടതായ സബബുകളിൽ അനുവാദം നൽകപ്പെട്ടതായ കാര്യകാരണങ്ങൾ അത് പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ هو الاعتماد على الله في حصول المطلوب ودفع المكروه مع الثقة به وفعل الأسباب المأذون فيها إذن توكلنا പറയാ പെട്ട താരീഫുകളിൽ ഒരു താരീഫ് ഇത് ഏകദേശം ഒരു ജാമിഉ മാനിഉമായ എല്ലാ ആശയങ്ങളും വശങ്ങളും ഉൾക്കൊണ്ട ഒരു താരീഫായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരു കാര്യം നേടുവാൻ തനിക്ക് പ്രയാസകരമായ ഒരു കാര്യം ചെറുക്കപ്പെടുവാൻ അള്ളാഹുവിൽ വിശ്വാസം ഉറപ്പിച്ച് തനിക്ക് അള്ളാഹു മതി എന്നുള്ള ദൃഢബോധത്തിൽ അതിന് ചെയ്യേണ്ട കാര്യകാരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവെ അവലംബിക്കുക ആശ്രയിക്കുക എന്നുള്ളതാണ് തവക്കുൽ. ഒരു വ്യക്തി തവക്കുലാക്കുമ്പോൾ കാര്യങ്ങളുടെ എല്ലാം ഉടമസ്ഥതയും ആധിപത്യവും അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നത് അവൻ അറിയുന്നു. അങ്ങനെയുള്ള അള്ളാഹു അവൻ ഉടമപ്പെടുത്തിയതിൽ കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ് അവൻ ഉദ്ദേശിക്കും വിധം. ഉടമസ്ഥനായ അള്ളാഹു തന്റെ ഉടമസ്ഥതയിൽ യഥാവിധം കൈകാര്യകർത്തൃത്വം നിർവഹിക്കുന്നവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിലേക്കാണ് അവൻ അവന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ഹൃദയം കൊണ്ട് അവൻ അള്ളാഹുവെ ആശ്രയിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവെ ആശ്രയിച്ച് അള്ളാഹുവിൽ തന്റെ അകവും പുറവും അവനേൽപ്പിച്ച് അവൻ നിർവഹിക്കേണ്ടതായ അസ്ബാബുകൾ കാര്യകാരണങ്ങൾ അവൻ പ്രവർത്തിച്ച് അങ്ങനെയാണ് ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കേണ്ടത്. പണ്ഡിതന്മാർ പറയാറുള്ളത് രണ്ട് കാര്യങ്ങൾ അത് തവക്കുലിൽ അനിവാര്യമാണ്. ഒന്നെന്താണ്? അള്ളാഹുവിലുള്ള ഇഅ്തിമാദ് അവലംബം അത് സാദിഖൻ ഹഖീഖി എന്നാണ്. സത്യസന്ധവും യഥാവിധവുമായിരിക്കണം. സത്യസന്ധമായി യഥാവിധം അള്ളാഹുവിൽ ഒരാൾ അവലംബിക്കണം. എന്താ ഈ സത്യസന്ധമായി യഥാവിധമായി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം ഉണ്ടായിരിക്കണം. അയാൾക്ക് തനിക്ക് അള്ളാഹു മതി എന്ന ഊറ്റവും അതേപോലെ തന്നെ ഉറപ്പും അതുണ്ടായിരിക്കണം. അതിനെന്ത് വേണം? അള്ളാഹുവിന്റെ കെൽപ്പ്, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഇതൊക്കെ ഒരാൾ അറിഞ്ഞിരിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും അള്ളാഹുവിലുള്ളതായ വിചാരത്തിലും ഒരാൾക്ക് കലർപ്പോ കളങ്കമോ ഉണ്ടാകാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ശത്രു വാളെടുത്ത് വന്നിട്ട് ഈ വാളുകൊണ്ട് ഞാൻ നിന്നെ വെട്ടിയാൽ ആരാണ് തടുക്കുക എന്ന് തിരുനബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ നിന്ന് ഉയർക്കൊണ്ട വിളി എന്താ? അല്ലാഹ് എന്നാണ്. ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരത്തിന്റെയും അള്ളാഹുവിലുള്ള ഉറപ്പിന്റെയും അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ളതായ അറിവിന്റെയും തേട്ടമാണ് ഈ വിളി. എന്നാൽ പല മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉൾവിളി അവരിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് ഒരു ഹക്കായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു നിർബന്ധഘട്ടം, ഒരു പ്രയാസം, ഒരു സാഹചര്യം വന്നാൽ പലരും നേർച്ചക്കാരെ വിളിക്കുന്ന, പലരും ശുഹദാക്കളെ വിളിക്കുന്ന, പലരും മൺമറഞ്ഞവരെ വിളിക്കുന്ന ഒരു ദുരന്തം നമുക്ക് കാണാൻ സാധിക്കും പല മുസ്ലിമീങ്ങളിലും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. യഥാർത്ഥത്തിൽ തവക്കുലിൽ അള്ളാഹുവിനുള്ള എഴുത്തിമാദാണ് സത്യസന്ധമായ എഴുത്തിമാദ്, അവലംബിക്കൽ, യഥാവിധമുള്ളതായ അവലംബിക്കൽ. രണ്ടാമത്തെ തവക്കുലിൽ വേണ്ടത്, അനിവാര്യമായും ഉണ്ടാകേണ്ടത്, അനുവദനീയമായ അസ്ബാബുകൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, കാര്യകാരണങ്ങൾ ഒരാൾ എത്തിക്കുക എന്നുള്ളതാണ്. ഒരാൾ തന്നാൽ കഴിയുന്ന മതത്തിൽ അനുവാദമുള്ളതായ സബബുകളെ ഒരാൾ പ്രവർത്തിക്കുകയും അത് ചെയ്യുകയും വേണം. അള്ളാഹുവിനെ ഒരാൾ അവലംബിച്ചില്ല എങ്കിൽ അയാൾ തവക്കുലാക്കിയവനല്ല. ഒരാൾ കാര്യകാരണങ്ങൾ പ്രവർത്തിച്ചില്ല എങ്കിൽ അയാൾ അയാളുടെ തവക്കുൽ അതും യഥാവിധമല്ല, അതിൽ ഖലലുള്ള കലർപ്പുള്ളതായ തവക്കുലായിട്ടത് മാറുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലി വസല്ലമ തങ്ങൾ തവക്കുലാക്കിയവരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തിത്വമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കി. തവക്കുലാക്കിയവരിൽ ഏറ്റവും മഹാനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തവക്കുൽ എങ്ങനെയാണ്? കാര്യകാരണങ്ങൾ പ്രവർത്തിക്കാതെ ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞായിരുന്നോ? അല്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഘം ആളുകൾ ഹജ്ജിന് വന്ന് യമനിൽ നിന്നാണ് വന്നത്. അവര് പാതയം യാത്ര ഭക്ഷണം വിഭവം ഒന്നും കൊണ്ടുവരാതെയാണ് വന്നത്. ഹജ്ജിന് വരുമ്പോ ഫതസവ്വദു ഫൈന്ന ഖൈറസ്സാദി തഖ്വ. ഒരാൾക്ക് ഹജ്ജിന് ചെലവ് വേണം. ഈ ചെലവൊന്നുമില്ലാതെയാണ് അവർ വന്നത്. ഭക്ഷണമൊന്നുമില്ല, പാതയൊന്നുമില്ലാതെയാണ് വരുന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആലനെ അവരായിട്ട് മീറ്റ് ചെയ്ത് സംഗമിച്ച്. അപ്പൊ ഉമർ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഭക്ഷണമൊന്നുമില്ലാതെ എങ്ങനെ? അപ്പൊ അവർ പറഞ്ഞത്, നഹ്നുൽ മുത്തവക്കിലൂൻ അലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കിയവരാണ്. എന്നാൽ ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒക്കെ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്, അങ്ങനെ പോന്നേക്കാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉമർ റളിയല്ലാഹു തആലാ അവരോട് പ്രതികരിച്ചത്, നിങ്ങൾ മുത്തവക്കിലീങ്ങളാണ് എന്നല്ല. ഉമർ പറഞ്ഞത് അവരോട്, ലസ്തു മുത്തവക്കിലീൻ ബൽ അൻതും മുത്തവാക്കിലൂൻ, നിങ്ങൾ തവക്കുലാക്കിയവരല്ല, പിന്നെ നിങ്ങൾ അന്യാശ്രയക്കാരൻ, ആളുകളോട് ഇറന്ന് കഴിയുന്നവരാണ് മുത്തവാക്കിൽ. നിങ്ങൾ മുത്തവാക്കിലീങ്ങളാണ്, അന്യാശ്രയക്കാരാണ്, നിങ്ങൾ ആരല്ല, തവക്കുലാക്കിയവരല്ല എന്നാണ് ഉമർ അവരോട് പറഞ്ഞത്. അവരെ ഇകഴ്ത്തുകയാണ് ചെയ്തത്, അവരെ കുറവാക്കുകയാണ് ചെയ്തത്. കാരണം എന്താ? അവര് അള്ളാഹുവിൽ അവലംബിക്കുക എന്നുള്ളതിനെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അവർ സബബുകൾ പ്രവർത്തിക്കുക എന്നതിനെ അവര് യഥാവിധം ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ തവക്കുലാക്കുന്നവർ അള്ളാഹുവിൽ മാത്രമാണ് തവക്കുലാക്കേണ്ടത്. അത് അള്ളാഹുവെക്കുറിച്ചുള്ള ഉറപ്പും അള്ളാഹുവിനെക്കുറിച്ചുള്ള ദൃഢബോധവും അള്ളാഹുവിനെക്കുറിച്ചുള്ള സൽവിചാരവും അള്ളാഹു തനിക്ക് മതി എന്നുള്ളതായ ഉറപ്പോട് ബോധത്തോടു കൂടിയായിരിക്കണം, ഈമാനോടുകൂടി ആയിരിക്കണം. രണ്ടാമത്തേത്, അസ്ബാബുകൾ അനുവദിക്കപ്പെട്ടത് അയാൾ പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവക്കുലാക്കിയവരിൽ ഏറ്റവും മഹാനാണ്. എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിലേക്ക് പുറപ്പെട്ടത്? ഉഹദിലേക്ക് മുശ്രിക്കുകളോട് പടവെട്ടാൻ പുറപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് അംഗീധരിച്ചിരുന്നു എന്നാണ്. അംഗീധരിക്കുക എന്നുള്ളത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ട് ബദർ ഉഹദ് കണ്ട് ഇറങ്ങിയാൽ മതി വാളെടുത്ത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദിലെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് അംഗീധരിച്ചു എന്നാണ്. അതെന്താണ്? സബബ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിൽ അംഗീകരിക്കുക എന്നുള്ളത് ശരഈയായി മതപരമായി അള്ളാഹു അനുവദിച്ചതായ സബബാണ്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കുള്ള ഹിജറ പുറപ്പെടുമ്പോൾ യാത്രാവാഹനമൊരുക്കി, കൂടെ ഹിജറ പോരേണ്ട ആളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി, മദീനയിലേക്കുള്ള വഴി അറിയുന്ന ഗൈഡിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തയ്യാറാക്കി. എന്തെല്ലാം സബബുകളെ സ്വീകരിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പുറപ്പെട്ടത്. സൗർ മലയുടെ മുകളിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചു. ഗുഹയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയിരുന്നു. ഇതൊക്കെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നാൽ കഴിയുന്ന സബബുകൾ പ്രവർത്തിച്ചതാണ്. അതിനപ്പുറമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തവക്കുൽ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തവക്കുൽ അള്ളാഹുവിൽ മാത്രമാണ്. തവക്കുലാക്കുന്നവർ അള്ളാഹു നിശ്ചയിച്ചതായ ശറഈയായ സബബുകളെ അത് പാലിക്കുകയും അതേപോലെ തന്നെ അത് പ്രയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വചനം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? فالالتفات الى الاسباب واعتبارها مؤثره في المسببات شرك في التوحيد. സബബുകളിലേക്ക് ഒരാൾ തിരിയലും കാര്യങ്ങളിൽ അവ സ്വാധീനിക്കുന്നു എന്നൊരാൾ ഗണിക്കലും ശിർക്കും ഫി തൗഹീദ്, തൗഹീദിൽ ശിർക്കാണ്. അതായത് കാര്യകാരണങ്ങളെ നമ്മൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞു ശറഅ അനുവദിച്ചത്. പക്ഷേ ഈ കാര്യകാരണങ്ങളാണ് കാര്യങ്ങളിൽ, കാരണങ്ങളാണ് കാര്യങ്ങളിൽ സ്വാധീനിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കും ഫി തൗഹീദ്, തൗഹീദിലുള്ള ശിർക്കാണ്. ഇപ്പോ നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല മരുന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. ഇബാദല്ലാ തദാവു, അള്ളാഹിന്റെ ദാസന്മാരെ നിങ്ങൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വഹിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ഇത് പറഞ്ഞു. അപ്പൊ മരുന്നിന്, രോഗത്തിന് മരുന്ന് അന്വേഷിക്കാൻ പറഞ്ഞു, ചികിത്സിക്കാൻ പറഞ്ഞു. ഒരാൾ രോഗത്തിന് മരുന്ന് അന്വേഷിച്ചു, എന്നിട്ട് രോഗം മാറ്റുന്നത് ഈ മരുന്നാണെന്ന് വിശ്വസിച്ചാൽ രോഗം മാറുന്നതിൽ അതിൽ മരുന്നിന്റെ സ്വാധീനത്താലാണ് എന്ന് വിശ്വസിച്ചാൽ രോഗം മാറ്റുന്നതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആലാണ്. അള്ളാഹു നിശ്ചയിച്ച ഒരു സബബ് മാത്രമാണ് എന്ത് മരുന്ന് എന്നുള്ളത്. രോഗം മാറ്റുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. ഒരാൾ ഇതിനപ്പുറം മരുന്നാണ് രോഗം മാറ്റുന്നത് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കും ഫി തൗഹീദ്, തൗഹീദിലുള്ള ശിർക്കാണ്. അപ്പൊ സബബുകളെ നമ്മൾ പ്രവർത്തിക്കണം. പക്ഷെ സബബുകളാണ് കാര്യങ്ങളിൽ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കാനേ പാടുള്ളതല്ല. അത് നമ്മുടെ വിശ്വാസത്തിലുള്ള പോരായ്മയാണ്, അത് തൗഹീദിലുള്ള ശിർക്ക് കലരലാണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സബബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വമഹ്വുൽ അസ്ബാബി അൻ തകൂന അസ്ബാബ നഖ്സും ഫിൽ അഖ്ൽ. വമഹ്വുൽ അസ്ബാബ്, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വാക്ക് തുടരുകയാണ്. സബബുകളെ ഒരാൾ മായിക്കൽ, അൻ തകൂന അസ്ബാബ, സബബാകുക എന്നുള്ളതിനെ തൊട്ട് അത് നഖ്സും ഫിൽ അഖ്ൽ, ബുദ്ധിക്കുറവാണ്. ഒരാൾ സബബൊന്നും വേണ്ട, സബബൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നഖ്സും ഫിൽ അഖ്ൽ, അയാളുടെ ബുദ്ധിയിൽ കുറവാണ്. ഒരു സബബും സ്വീകരിക്കേണ്ട, നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉമറിന്റെ കാലത്ത് ഹജ്ജിന് വന്ന ആളുകളെ മാതിരി. വൽഇഅറാദു അനിൽ അസ്ബാബിൽ മഅ്മൂരി ബിഹാ ഖദഹും ഫി ശറഉ. വൽഇഅറാദു അനിൽ അസ്ബാബിൽ മഅ്മൂർ ബിഹാ, ശറഈയായി കൽപ്പിക്കപ്പെട്ട സബബുകളെ ഒരാൾ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്. ഖദഹും ഫി ശറഉ, അത് ശറഈനെ മോശപ്പെടുത്തണം, അല്ലെങ്കിൽ ശറഈനെ മതത്തെ കുറവാക്കുക, മതത്തെ ആക്ഷേപിക്കുക ചെയ്യുന്നത്. ഒരാള് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച, മതം പറഞ്ഞ, ഇസ്ലാമിൽ അനുവദനീയമായ സബബുകളെ ഒരാൾ സ്വീകരിക്കാതെ ഒരാൾ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണെങ്കിൽ അത് ശറഈനെ കുറവാക്കല. കാരണം എന്താ? ശറാണ് ഈ സബബുകളെ നിശ്ചയിച്ചത്. ഒരാൾ എനിക്കത് വേണ്ടെന്ന് പറയാം. ഇപ്പൊ യുദ്ധത്തിന് പോകുന്ന ഒരാള് ശത്രുക്കൾക്കിടയിൽ തന്നെ എടുത്തിടുക, അയാളൊരു അങ്കി ധരിച്ചിട്ടില്ല, ഒരു വാളു എടുത്തിട്ടില്ല, ഒരായുധം ധരിച്ചിട്ടില്ല, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്, ഇനിയൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന് ആയുധം ധരിക്കണം, ശത്രുവിന്റെ വെട്ടും പ്രയാസവും ഉണ്ടാകുന്നത് തടുക്കുവാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് ശറഈ പറഞ്ഞതാ. അപ്പൊ ഒരാൾ ഈ സബബ് വേണ്ടെന്ന് പറഞ്ഞ് മുഖം തിരിച്ചാൽ അത് ഷറഈനെ കുറവാക്കുന്ന, ഷറഈനെ കുത്തി പറയുന്ന ഒരു ദുരന്താണ്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി സബബുമായി ബന്ധപ്പെട്ട് ഉണർത്തുന്നത്. ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ തൽബീസ് ഇബ്ലീസ് എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തുകൊണ്ട് കൊടുത്തത് വായിച്ചു. ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിന്റെ മക്കായിദു ഷൈത്താൻ എന്ന് പറയുന്ന കിതാബിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിന് ഇബ്നുൽ ജൗസി എടുത്ത് ഉദ്ധരിച്ചതാണ് തൽബീസ് ഇബ്ലീസിൽ. അതിലെന്താ, ഒരു മലമുകളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുക. അപ്പൊ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഈസ നിങ്ങളല്ലേ പറയുന്നത് എല്ലാ സംഗതിയും ഖള്ളാ ഖദറിനാണ് അനുസരിച്ചാണ്, അള്ളാഹുവിന്റെ വിധി തീരുമാനത്തിനനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നില്ലേ എങ്കിൽ. അപ്പൊ ഈസ പറഞ്ഞു അതെ. അപ്പോ ഷെയ്ത്താൻ പറഞ്ഞു എന്നാണ്, എങ്കിൽ ഈ മലമേട്ടിൽ നിന്ന് മലമുകളിൽ നിന്ന് നിങ്ങൾ താഴത്തേക്ക് അടിച്ചാടാൻ പറഞ്ഞു, നിങ്ങൾ ശരീരം കൊണ്ടാണ്ട് എടുത്ത് ചാടാൻ പറഞ്ഞു മലന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്. എന്നിട്ട് ഖുദിറാലൈ, എനിക്ക് കദറാക്കപ്പെട്ട വിഷയമാണിത്, പഠിച്ചവന്റെ വിധിയാണ് എന്ന് പറഞ്ഞളിയെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞായിട്ട് പറയണെന്ന് അറിയോ? യാ ലഈൻ, അല്ലാഹു യഖ്തബിറുൽ ഇബാദ് വലൈസ ലിൽ ഇബാദി അൻ യഖ്തബിറുല്ലാഹ്. ശപിക്കപ്പെട്ട ഷൈത്താൻ, അല്ലാഹു ദാസന്മാരെ പരീക്ഷിക്കാണ് ചെയ്യ. ദാസന്മാരൊരിക്കലും അള്ളാഹിനെ പരീക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഈ സംഭവം. അതിന്റെ സിഹത്ത് എത്ര എന്നുള്ളത് നോക്കാൻ സാധിച്ചില്ല. പക്ഷേ പിന്നെ ഇബ്നു ജൗസി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് പിന്നെ വായിച്ചപ്പോ ഈ സന്ദർഭത്തിൽ ഞാനത് ഇങ്ങനെ ഒന്ന് അനുസ്മരിച്ചു എന്ന് മാത്രം. ഏതായാലും അവിടെ ഒരാൾ യാതൊരു സബബും സ്വീകരിക്കാതെ തന്നെ നാശത്തിലേക്ക് എടുത്തിട്ട് അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് പറയുക എന്നുള്ളത് എന്താ, അത് അള്ളാഹുവിനെ പരീക്ഷിക്കലാണ്. ആര്? ദാസന്മാർ. ദാസന്മാരെ അള്ളാഹു പരീക്ഷിക്കല്ലാതെ അള്ളാഹു ദാസന്മാരാൽ പരീക്ഷിക്കപ്പെടാൻ പാടുള്ളതല്ല. അതേപോലെയാണ് പടി, ഒരു സബബും സ്വീകരിക്കാതെ ഞാൻ അള്ളാഹുവിലൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അള്ളാഹു നോക്കട്ടെ എന്ന ഒരു രീതി അതൊരിക്കലും പാടുള്ളതല്ല. തവക്കുലിൽ, അള്ളാഹുവിൽ സത്യസന്ധമായി യഥാവിധമായി തവക്കുലാക്കുക. അനുവദിക്കപ്പെട്ടതായ സബബുകളെ ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ വേണ്ടത്. അങ്ങനെ തവക്കുലാക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അടിയാറുകളോട് കൽപ്പിച്ചിരിക്കുന്നു. ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, അള്ളാഹുക്ക് നീ ഇബാദത്ത് എടുക്ക്, അള്ളാഹുവിന്റെ മേൽ നീ തവക്കുലാക്ക്. അലൈഹി തവക്കൽത്ത് വഇലൈഹി ഉനീബ്, അള്ളാഹുവിന്മേൽ മാത്രം ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഖതീബുൽ അംബിയ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മൊഴിയായി അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ വചനമായിട്ട് ഇറക്കിയതാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിൽ തവക്കുലാക്കുവാൻ നമ്മൾ കൽപ്പിക്കപ്പെടുകയാണ്. തവക്കുൽ തൗഹീദിന്റെ അഖീദയുടെ മഖാമുകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്, മഖാമാണ് തവക്കുൽ. അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ളതായ മഹത്തായ ഇബാദത്തുമാണ് തവക്കുലിനെ പണ്ഡിതന്മാർ മൂന്നായിട്ട് തരംതിരിച്ചു. ഒന്ന്, ഇബാദത്താകുന്ന തവക്കുൽ, അതേതാ? ആരെ മേലാണോ ഭരമേൽപ്പിക്കുന്നത്, അവലംബിക്കുന്നത്, അയാളിലുള്ള നിരുപാധികമായ അവലംബിക്കൽ. അള്ളാഹുവിന് മാത്രം കഴിയുന്ന വിഷയങ്ങളിൽ, അള്ളാഹുവിന് മാത്രം കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ ഒരാൾ പടപ്പുകളെ അവലംബിച്ചാൽ ഈ തവക്കുല സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരം തവക്കുൽ വലിയ ശിർക്കാണ്. തനിക്കൊരു ഉപകാരം ഉടമപ്പെടുത്തിയത് ആരാണ്, തന്റെ ഉപദ്രവം ചെറുക്കപ്പെടുവാൻ അത് ഉടമപ്പെടുത്തിയത് ആരാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ളതായ തവക്കൽ, അതാണ് മഹനീയമായ അള്ളാഹുക്കുള്ളതായ ഇബാദത്ത്. ഈ തവക്കലിനെ സൃഷ്ടികളിലേക്ക് ഒരാൾ തെറ്റിച്ചാൽ അത് ശിർക്കാണ്, വലിയ ശിർക്കുമാണ്. പണ്ഡിതന്മാർ തവക്കുലിൽ മറ്റൊരു ഇനം പറയാറുള്ളത്, ഒരാളൊരു വ്യക്തിയെ തന്റെ ഉപജീവനത്തിനും തന്റെ ഭൗതിക വിഭവങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾ തനിക്ക് ഉപജീവനത്തിന് തന്റെ ജോലിയെ ആശ്രയിക്കും. കേവലം ജോലി, അതെന്തിനാ, എന്റെ ഉപജീവനം എന്റെ ജോലിയിലാണെന്ന് പറയും. ഇങ്ങനെ ജോലിയെ ആശ്രയിക്കുക, കൽബ് ജോലിയുമായി ബന്ധപ്പെടുത്തി അതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല തനിക്കരുളുന്നു, കനിയുന്നു. എന്ന വിശ്വാസം അത് പൂർണ്ണമാകാതെ ഒരാൾ കേവലം ജോലിയാണ് തനിക്ക് ഉപജീവനം നൽകുന്നത്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ളതായ എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുവെങ്കിൽ അതാണ് മരുന്നാണ് എന്റെ രോഗം മാറ്റുന്നത് തുടങ്ങിയതായ രീതിയിൽ ആളുകൾ ഈ സബബുകളെ കാണുക. അള്ളാഹുവിനുള്ള വിശ്വാസമുണ്ട്, പക്ഷേ സബബുകളെ ഒരാൾ ആശ്രയിക്കുക. ഇതിനെ പണ്ഡിതന്മാർ ചെറിയ ശിർക്കായിട്ടാണ് ഉണർത്തിയിട്ടുള്ളത്. ചിലർ ശത്രുവിൽ നിന്ന് രക്ഷ കിട്ടാൻ കേവലം ആയുധങ്ങളെ ആശ്രയിക്കും. ചിലർ സെക്യൂരിറ്റിനെ ആശ്രയിക്കും, ചിലർ സൈന്യത്തെ ആശ്രയിക്കും. ചില ക്ഷുദ്ര വസ്തുക്കളെ ആശ്രയിക്കും. ഇപ്പൊ ALSനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് എന്താ, ALS ചെറിയ ശിർക്ക് എന്നാ പറയാം. എപ്പോ ഒരാൾ കേവലം ALSനെ ആശ്രയിക്കുക മാത്രമാണ് ചെയ്യണമെങ്കിൽ, എന്നാൽ ALS തനിക്ക് രോഗം മാറ്റും, തനിക്ക് ഉപകാര ഉപദ്രവങ്ങൾ ഉടമപ്പെടുത്തും, ഈ വിശ്വാസം വന്നാൽ അത് വലിയ ശിർക്കായി. പക്ഷെ കേവലം അതൊന്നുമില്ല, ഒരാൾ ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു രോഗം വന്നു, ഒരു നൂല് കെട്ടി, ഒരു ALS കെട്ടി, അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പണ്ഡിതന്മാർ പറയും അയാളുടെ കൽബ ALSനെ ബന്ധിപ്പിച്ചുമായി ബന്ധപ്പെടുത്തി. ALS ആകട്ടെ ശരഇയായി നിശ്ചയിക്കപ്പെട്ട ഒരു സബബല്ല, പക്ഷെ ഹൃദയം അതുമായി ബന്ധപ്പെട്ടു, അതിനാൽ അത് ചെറിയ ശിർക്കാണ്. പക്ഷെ അത് തനിക്ക് ഉപകാര ഉപദ്രവങ്ങളെ ഉടപ്പെടുത്തുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് എങ്കിൽ അത് വലിയ ശിർക്കാകും. അപ്പോ ഇങ്ങനെ ഉള്ള തവക്കുൽ, അത് രണ്ടാമത്തെ ഇനമാണ്. മൂന്നാമത്തേത്, ഒരു വ്യക്തി തനിക്ക് അനുവാദം നൽകപ്പെട്ട വിഷയത്തിൽ ഒരു വ്യക്തിയെ തന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, ഒരു വസ്തുവിനെ തന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. എങ്ങനെ? അയ്യഅതമിദാല ശഖ്സിൻ ഫിമാ ഫവദ ഇലൈഹി തസറുഫി, ഒരാളെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അയാളോട് തന്റെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ പറയാം. അപ്പൊ നമ്മൾ ദുന്യവിയായിട്ടൊക്കെ ഒരാളോട് ഒരു സാധനം വാങ്ങാൻ ഒരാളെ ഏൽപ്പിക്കുക, പോയിട്ട് താങ്കൾ പോയിട്ട് ഇന്നത് വാങ്ങിക്കൊണ്ടുവരും. ഇവിധം ഒരാളെ ആശ്രയിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉർവത്ത് ബിനു ഉർവ അൽ ബാരിഖിയെ മാർക്കറ്റ് പോയിട്ട് ഒരു ആടിനെ വാങ്ങിക്കൊണ്ടുവരാൻ ഏൽപ്പിച്ചു. രണ്ട് ദീനാറും എടുത്ത് എന്നിട്ട് ഒരു ആടിനെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വസ്ഫിലുള്ള ഒരാടിനെ ഒരു ദീനാറും എടുത്തിട്ട് അദ്ദേഹം വാങ്ങി. എന്നിട്ട് ഒരു ദീനാറും ഒരാടായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അദ്ദേഹം തിരിച്ചു വന്ന്. ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാടിനെ വാങ്ങാൻ ആരെയാണ് ഏൽപ്പിച്ചത്? ഉർവയെ ഏൽപ്പിച്ചു. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ 100 ഒട്ടകങ്ങളെയാണ് ബലി ആയിട്ട് കൊണ്ടുപോയത്, ഹദിയായി കൊണ്ടുപോയത്. 63 ഒട്ടകങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അറുത്തു. ബാക്കി ഒട്ടകങ്ങളെ അറക്കുവാൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചു. കണ്ട ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? അലിയാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു തവക്കുലാണ്, ഭാഷാപരമായി ഉർവയെ ഏൽപ്പിച്ചത് തവക്കുലാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ സക്കാത്ത് ശേഖരിച്ചപ്പോൾ അതിനെ നോക്കാൻ അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ ഏൽപ്പിക്കുന്നത് ഇത് ശറൈഅ്യായി അനുവദനീയമാണ്. അത് യഥാർത്ഥ തവക്കുലിൽ പങ്കുചേർക്കലോ ശിർക്ക് കലരുന്നതായ തവക്കുലോ അല്ല. പ്രത്യേകത ഇത് ശറൈഇൽ അനുവദനീയമായിട്ടുള്ളതായ തവക്കുലാകുന്നു. ഇതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ ബാബു ഖൗലില്ലാഹി തആല വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ മാഇദയിലെ 23-ാമത്തെ ആയത്ത്. ഇതാണ് അധ്യായത്തിന്റെ പേര് തന്നെ, വഅലല്ലാഹ്, അല്ലാഹുവിൽ ഫതവക്കലു, നിങ്ങൾ തവക്കുലാക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പൊ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നാണ്. ഇവിടെ വഅലല്ലാഹ്, അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കുക, ഏത് തവക്കുൽ? തുടക്കത്തിൽ നമ്മൾ തവക്കുലിനെ വിശദീകരിച്ചല്ലോ. ഒരു ഗുണം നേടുവാൻ, ഒരു ഉപദ്രവം ചെറുക്കപ്പെടുവാൻ അല്ലാഹുവെ അവലംബിക്കുക. അല്ലാഹു മതി എന്ന വിശ്വാസത്താൽ, സൽവിചാരത്തിൽ അനുവദിക്കപ്പെട്ടതായ കാര്യകാരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഈ തവക്കുൽ, അതാണ് തവക്കുലുൽ ഇബാദത്തി വൽ ഖുദൂഉ്. ഇബാദത്താകുന്ന പുരസ്സരമുള്ളതായ തവക്കുൽ, അത് വഅലല്ലാഹ്, അല്ലാഹുവിൽ മാത്രം എന്നാണ്. ഇവിടെ എന്താ? ഫതവക്കലു അലല്ലാ, അങ്ങനെയാണല്ലോ, അല്ലാഹുവിന്മേൽ തവക്കുലാക്ക എന്നാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്ത്? അലല്ലാ എന്നുള്ളതിനെ മുന്തിപ്പിച്ച്. അത് ഹസറിന്റെ മാനയാണ് അറിയിക്കുന്നത്, അല്ലാഹുവിൽ മാത്രം എന്ന അർത്ഥം കിട്ടാനാണ്. രണ്ടാമത്തെ ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനീങ്ങളുടെ സിഫത്തുകൾ പറയണം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിൽ. അല്ലാഹുവിലാണ് തവക്കുലാക്കേണ്ടത് എന്നുള്ള കൽപ്പനയാണ് ഒന്നാമത്തേതിൽ. ആദ്യത്തെ ആയത്ത് കൊണ്ടത് എന്തിനാ? തവക്കുലിന്റെ ഹുക്കും പറയാനാ. അള്ളാഹുവിലാണ് തവക്കുലാക്കേണ്ടത്, അള്ളാഹുവിൽ തവക്കുലാക്കാനുള്ള കൽപ്പനയാണ്. അള്ളാഹുവിൽ മാത്രമാണ് തവക്കുലാക്കേണ്ടത് എന്നുള്ള കൽപ്പനയാണ്. രണ്ടാമത്തേത്, അവിധം തവക്കുലാക്കുക എന്നുള്ളത് വിശ്വാസികളുടെ സിഫത്താണ്, വിശേഷണമാണ് എന്നറിയിക്കാനാണ്. തവക്കുലാക്കുന്ന വിഷയത്തിൽ വേറെയും അള്ളാഹുവിന്റെ വചനങ്ങളുണ്ട് ധാരാളമായിട്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഇന്നമൽ മുഅ്മിനൂന അല്ലദീൻ, മുഅ്മിനീങ്ങൾ അവർ ആര് മാത്ര? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിപ്പെടും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ, ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, സാദതുഹും ഈമാന, അത് അവരുടെ ഈമാനിനെ അധികരിപ്പിക്കും, വർദ്ധിപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ മാത്രമായി തവക്കുലാക്കുന്നവരാകുന്നു. ഇവിടെ ഈ ആയത്തിൽ സത്യവിശ്വാസികളുടെ വിശേഷണങ്ങളാണ് പറയുന്നത്. ധാരാളം ഒന്നിലധികം വിശേഷണങ്ങളാണ് പറയുന്നത്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിക്കും. വജില എന്ന് പറഞ്ഞാൽ ഖാഫ എന്നർത്ഥം. വൈദാ തുലിയത്ത് അലൈഹിമായാത്ത്, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ മേൽ ഓതപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ഓതുന്ന അവർ കേട്ടാൽ എന്നർത്ഥം. അവരോതിയാൽ എന്നല്ല, പിന്നെ മറ്റുള്ളവരുടെ ഓത്ത് അവർ കേട്ടാൽ, വൈദാ തുലിയത്ത് അലൈഹിമായാത്ത്, അള്ളാഹുവിന്റെ ആയത്തുകൾ അവരുടെ നേരെ ഓതപ്പെട്ടാൽ എന്താ സാദത്ത് ഹും ഈമാൻ, അത് അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. അപ്പോ മറ്റൊരാളുടെ ഊത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈമാനെ വർദ്ധിപ്പിക്കും. അപ്പൊ സ്വയം ഓതിയാലോ? പറയേണ്ടതില്ല, അതും അവരുടെ ഈമാനെ വർദ്ധിപ്പിക്കും. മറ്റുള്ളവരുടേത് കേൾക്കുക എന്നുള്ളത് എന്താണ്? അത് പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്ന മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ഇബ്ന മസ്ഊദ് നിങ്ങൾ എനിക്ക് ഓതാൻ ഖുർആൻ ഓതിത്തരാൻ? അപ്പൊ ഇബ്ന മസ്ഊദ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരേ, നിങ്ങൾക്കല്ല ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കുവാൻ എനിക്കിഷ്ടമാണ്. കണ്ടോ, അപ്പൊ മറ്റുള്ളവരുടെ ഓത്ത് കേൾക്കുക എന്നുള്ളത്, കേട്ട് അതിൽ സ്വാധീനിക്കപ്പെടുക എന്നുള്ളത് മഹത്തരമായൊരു വിഷയമാണ്. അങ്ങനെ ഇബ്ന മസ്ഊദ് റളിയല്ലാഹു തആല ഓതുകയും അങ്ങനെ സൂറത്ത് നിസായിൽ ഫകൈഫ ഇദാ ജിഇനാ ബി മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദി വജിഇനാ ബിക അല ഹൗലാഇ ഷഹീദ എന്നുള്ള ആയത്ത് ഓതിയപ്പോ, അവിടെ എത്തിയപ്പോ ഇബ്നു മസ്ഊദ് തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നതാണ് കണ്ടത്. അപ്പൊ മറ്റുള്ളവരുടെ ഓത്ത് കേൾക്കുക, എന്നിട്ട് ആ ഓത്തിൽ സ്വാധീനിക്കപ്പെടുക, അത് മനസ്സിൽ പരിവർത്തനം സൃഷ്ടിക്കുക എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ്, വിശ്വാസികളുടെ ഗുണവുമാണ് എന്നുള്ളതാണ്. വൈദാ തുലിയത്ത് അലൈഹിമായാത്തു സാദത്തുഹിം ഈമാന വഅല റബ്ബിഹിം യതവക്കലൂൻ, വേണ്ട, വഅല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ മാത്രമായി യതവക്കലൂൻ, അവർ തവക്കുലാക്കുന്നവരുമാകുന്നു. അതാണ് നമ്മുടെ വിഷയം, വിശ്വാസികൾ റബ്ബിൽ മാത്രം തവക്കുലാക്കുന്നവരാണ്. മൂന്നാമത്തെ ആയത്ത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്, യാ അയ്യുഹ നബിയ്യു ഹസ്ബുക്കല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. യാ അയ്യുഹ നബി, പ്രവാചകരെ, ഹസ്ബുക്കല്ലാഹ്, ഹസ്ബുക്ക് നിങ്ങൾക്ക് മതി, അല്ലാഹ്, അല്ലാഹു. ഇവിടെ ഹസ്ബ് എന്നുള്ളത് ഇഹ്സാബ് എന്ന അർത്ഥത്തിലാണ്. ഇഹ്സാബ് എന്ന് പറഞ്ഞാൽ കിഫായ, മതിയായവൻ. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ ഈ ആയത്തിന്റെ തഫ്സീറിൽ അപ്രകാരമാണ് അതിന് അർത്ഥമായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പൊ ഹസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹസ്ബ് എന്ന് പറഞ്ഞാൽ കിഫായ, മതിയായി എന്നാണ്. നിങ്ങൾക്ക് അല്ലാഹു മതി. ഹസ്ബുക അല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, മുഅ്മിനീകളിൽ നിന്ന് നിങ്ങളെ പിൻപറ്റിയവർക്കും അല്ലാഹു മതി. യാ അയ്യുഹ നബിയ്യു, നബിയെ, ഹസ്ബുക അല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹു മതി. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, മുഅ്മിനീകളിൽ നിന്ന് നിങ്ങളെ പിൻപറ്റിയവർക്കും. ഇതാണ് ആയത്തിൽ പറയപ്പെട്ട തഫ്സീറുകളിലെ ഒരു തഫ്സീർ. ചിലര് നിങ്ങൾക്ക് അള്ളാഹുവും നിങ്ങളെ പിൻപറ്റിയ മുഅ്മിനീങ്ങളും മതി എന്ന് ഈ ആയത്തിന് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഹസ്ബുക അള്ളാഹു വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, അള്ളാഹുവും നിങ്ങളെ പിൻപറ്റിയ മുഅ്മിനീങ്ങളും നിങ്ങൾക്ക് മതി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല പണ്ഡിതന്മാരും പറഞ്ഞു അതിനേക്കാൾ സൂക്ഷ്മവും ഏറ്റവും ഉചിതവുമായ അർത്ഥം, യാ അയ്യുഹ നബി, പ്രവാചകരെ, ഹസ്ബുക അല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹു മതി. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, മുഅ്മിനീകളിൽ നിന്ന് നിങ്ങളെ പിൻപറ്റിയവർക്കും അല്ലാഹു മതി. അപ്പൊ അവിടെ വമൻ എന്നുള്ള വാവ് ആത്തിഫത്താണ്, അത്ഫിന്റെ വാവ്. മൻ എന്നുള്ളത് അത്ഫാണ്, മഅതുഫുക എന്നുള്ളത് ഹസ്ബുക. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, അല്ലാഹ്. ഈ തഫ്സീറാണ് പിന്നെ പണ്ഡിതന്മാര് പിന്നെ അതിൽ ഇതിനേറ്റവും ഉചിതമായിട്ടുള്ള തഫ്സീർ എന്ന് ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ഹസ്ബുക്ക എന്നുള്ളതിലേക്ക് വമൻ എന്നുള്ളതിനെ പിന്നെ അത്ഫ് ചെയ്തതിനെ കുറിച്ച് പണ്ഡിതന്മാർ ചില പിന്നെ നിരൂപണം പറഞ്ഞിട്ടുണ്ടെങ്കിലും, ഈ അഭിപ്രായത്തിൽ നിരൂപണം നടത്തിയിട്ടുണ്ടെങ്കിലും ശരിയായ നിലപാട് അതാണ് എന്നതിനെ പിന്നെ സാധൂകരിക്കുന്ന പല വീക്ഷണങ്ങളും പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. തഫ്സീറുകളിൽ ആ വിഷയം പിന്നെ കാണുവാൻ സാധിക്കും. ഏതായാലും നമ്മുടെ വിഷയം ഇവിടെ ഹസ്ബുക്കല്ലാഹ്, താങ്കൾക്ക് അല്ലാഹു മതി, ഹസ്ബ് കാഫി, അതേപോലെ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ഹസ് കാഫി മതി. ഇവിടെ ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അത് കൊണ്ടുവന്നത് എന്തിനാ? അല്ലാഹു മതി എന്ന് പറഞ്ഞു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഒരാൾക്ക് അല്ലാഹു ഹസ്ബ് കാഫി മതിയായവൻ? വമൈ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. വമൈ യതവക്കൽ അലല്ലാഹ്, വല്ലവനും അല്ലാഹുവിൽ തവക്കുലാക്കുകയാൽ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹു മതി എന്നാണ്. അപ്പൊ അല്ലാഹുവിൽ തവക്കുലാക്കുന്നവർക്കാണ് അല്ലാഹു മതിയായവൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അല്ലാഹുവിൽ തവക്കുലാക്കണം, അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കണം. അല്ലാഹുവെ വല്ലവരും തവക്കുലാക്കിയിട്ടുണ്ട് എങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വതആല മതിയായവനാണ്. ഈ ആയത്തുകൾക്കപ്പുറം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു അസറാണ് നൽകുന്നത്. അതിൽ വാണി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ ഖാലഹ ഇബ്രാഹിം അലൈഹി സലാം ഹീന ഉൽഖിയ ഫിന്നാർ وقالها محمد صلى الله عليه وسلم حين قالوا له ان الناس قد جمعوا لكم فاخشوهم فزادهم ايمانا وقالوا حسبنا الله ونعم الوكيل. ഈ അസർ ഇവിടെ കൊടുത്തത് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള അസറാണ്. ഇബ്നു അബ്ബാസ് പറയാനാ قال حسبنا الله ونعم الوكيل. حسبنا الله ونعم الوكيل എന്നുള്ളതായ ഈ വചനം ഹസ്ബുന അല്ലാഹ്, നമുക്ക് അല്ലാഹു മതി, കാഫി. വനിഅമൽ വക്കീൽ, വക്കീലായി അല്ലാഹു എത്ര നല്ലവനാണ് എന്നാണ്. വക്കീൽ എന്ന് പറഞ്ഞാൽ അവലംബിക്കപ്പെടുന്നവൻ. അപ്പൊ അവലംബിക്കപ്പെടുന്നവനായി അല്ലാഹു ഏറ്റവും ഉത്തമനാണെന്നാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഈ ഒരു വചനത്തിന്റെ മഹത്വവും അതിന്റെ സ്ഥാനവും അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവം അറിയിക്കാനാണ് ഈ അസർ ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിന് അവസാനത്തിൽ ഇത് കൊടുത്തത്. ഇത് ശരിക്കും നമ്മൾ മുസ്ലിമീങ്ങൾ ഉള്ളാലറിഞ്ഞ് പ്രയോഗവൽക്കരിക്കേണ്ടതായ ചൊല്ലേണ്ടതായ ഒരു വചനമാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. കാരണം പല മുസ്ലിമീങ്ങൾക്കും ഇത്തരം വചനങ്ങൾ അവരുടെ ഉള്ളിൽ നിന്ന് ഉയർക്കൊള്ളൂല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നേർച്ചക്കാരെ വിളിക്കുന്ന, ശുഹദാക്കളെ വിളിക്കുന്ന, തങ്ങന്മാരെ വിളിക്കുന്ന, മൺമറഞ്ഞവരെ വിളിക്കുന്ന, അവരിൽ ഹൃദയം ചാർത്തുന്ന, ആഗ്രഹം സമർപ്പിക്കുന്ന, മുറാദ് നേടുവാൻ കൊതിക്കുന്ന എത്ര മുസ്ലിമീങ്ങളാണ് ലോകത്തുള്ളത്. യഥാർത്ഥത്തിൽ ഇബ്നു അബ്ബാസ് പറയുന്നത് നോക്കി നിങ്ങൾ, ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. ഖാലഹ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇത് പ്രഖ്യാപിച്ചു. ഹീന ഉൽഖിയ ഫിന്നാർ, തീയിൽ, അഥവാ ഭരണാധികാരികളും ബഹുദൈവവിശ്വാസികളും അന്ന് ഒരുക്കിയ തീ, അന്നാർ. അന്നാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ശത്രുക്കൾ ഒരുക്കിയതായ ആ തീ കുണ്ടം, തീ. ആ അന്നാറിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം ഇത് പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഒന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, അദ്ദേഹത്തെ ദൂരത്തുനിന്നാണ് ആ തീയിലേക്ക് എറിയുന്നത് എന്നാണ്. കാരണം അത്ര ചൂട് ഊക്കുള്ള തീയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ആ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഇത് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതേപോലെ വഖാലഹ മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം ഹീന ഖാലു ലഹു, ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ള വചനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എപ്പോ? ഹീന ഖാലു ലഹു, അവർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ, ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ആയത്തിന്റെ സംഭവം നമ്മൾ ഇവിടെ മുമ്പ് വിശദീകരിച്ചതാ. മക്കയിലെ ബഹുദൈവവിശ്വാസികൾ ഉഹദ് യുദ്ധത്തെ തുടർന്ന് വീണ്ടും മദീനയെ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പുനഃസംഘടിപ്പിക്കുന്നു അവരുടെ സൈന്യത്തെ, ആളുകളെ എന്നുള്ള വിവരം ചിലർ വന്നിട്ട് പറയാൻ പറയാം മദീനയിൽ കപട വിശ്വാസികളിലൂടെ ആ വാർത്ത പരക്കുക. അപ്പൊ ഫക്ഷവും ഫസാദവും ഈമാന, മക്കാരി നീതാ വരണേ, നിങ്ങളോലെ പേടിച്ചോളിന്ന് പറഞ്ഞപ്പോ അത് വിശ്വാസികളുടെ ഈമാൻ വർദ്ധിപ്പിച്ചു. വിശ്വാസികൾ പ്രഖ്യാപിച്ചു, ഹസ്ബുനല്ലാഹു ونعم الوكيل. കണ്ട, അപ്പൊ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ, വലിയൊരു വിപൽ ഘട്ടത്തിൽ, വലിയൊരു ദുരിത വാർത്ത കേട്ടപ്പോ വിശ്വാസികൾ ഇത് പ്രഖ്യാപിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു പ്രതിസന്ധിയിൽ, വലിയൊരു അപകട ഘട്ടത്തിൽ ഇത് പ്രഖ്യാപിക്കുകയുണ്ടായി, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അപ്പൊ ഇതിന്റെ മഹത്വം അറിയിക്കുവാൻ, അതിന്റെ ഗൗരവം അറിയിക്കുവാൻ, അതിനുള്ള സ്ഥാനം അറിയിക്കുവാനാണ് ഇത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കിതാബ് തൗഹീദിന്റെ അവസാനത്തിൽ നൽകുകയുണ്ടായത്. തവക്കുലാക്കുന്ന വിഷയത്തിൽ വേറെയും ഇതേപോലെ ഇപ്പൊ സൂറത്ത് അത്തൗബയുടെ അവസാനത്തിൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അദീം, അങ്ങനെ സൂറത്ത് തൗബ അവസാനിക്കുന്നത് അങ്ങനെയല്ലേ? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ യഥാർത്ഥ ആരാധനക്കർഹനായി മറ്റൊരു ആരാധ്യനുമില്ല, മറ്റൊരാളുമില്ല. അലൈഹി തവക്കൽ, അവനിൽ മാത്രം ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. വഹു റബ്ബുൽ അർശിൽ അദീം, അവൻ മഹനീയ സിംഹാസനത്തിന്റെ റബ്ബാകുന്നു. എന്താ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഒരാള് ഇത് 7 തവണ പറഞ്ഞാൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ വഹു റബ്ബുൽ അർശിൽ അദീം എന്നുള്ളത് 7 തവണ പറഞ്ഞാൽ അവനെ അലട്ടുന്ന ഇഹപര പ്രശ്നങ്ങൾക്ക് അത് മതി എന്നാണ്. അവന്റെ പ്രശ്നപരിഹാരത്തിന് അത് മതി, ഇഹപര പ്രശ്നങ്ങൾ, അവനെ അലട്ടുന്ന വിഷയങ്ങൾക്ക് അത് മതി എന്നുള്ളതാണ്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽ വഹു റബ്ബുൽ അർശിൽ അദീം. അപ്പൊ അത് തവക്കുലാക്കുന്നതിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു വചനമാണ്, വളരെ സുന്ദരമായിട്ടുള്ള വചനം. അതേപോലെ തന്നെ ഇവിടെ ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് എന്ന് മാത്രം വന്ന വചനം കാണാൻ സാധിക്കും. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖുത്ബയുടെ അവസാനത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഒടുവിൽ, വമാ തൗഫീഖി ഇല്ലാ ബില്ലാ അലൈഹി തവക്കൽ വഇലൈഹി ഉനീബ് അലൈഹി തവക്കൽ എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അപ്പോ ഇവിടെ ഈ അസർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസർ, ഒരാൾ തവക്കുലാക്കുമ്പോൾ അത് പ്രഖ്യാപിക്കുന്നതിന്റെ വചനം ഒന്ന് അസറുകളിൽ വന്നത്, ഹദീസുകളിൽ വന്നത് ഇവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. പ്രസ്തുത അസർ ഇമാം ബുഖാരിയും മറ്റുമൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിൽ എറിയപ്പെട്ടപ്പോൾ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞത് അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാക്കാണ്. ഇബ്നു അബ്ബാസ് പറയാണ്, ഖാല ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഖാലഹ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഷീന ഉൽഖിയ ഫിന്നാർ എന്നാണ്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ പ്രകടനങ്ങൾ കാണാൻ സാധിക്കും. ഒന്ന്, ഇബ്നു അബ്ബാസ് അത് ജസ്മായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നുള്ളത് തീർത്തു പറയാണ്. ഇത്തരം വിഷയങ്ങൾ കേവല അഭിപ്രായ പ്രകടനത്തിന് സ്ഥാനമില്ലാത്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തിരുമൊഴിയുടെ ഹുക്കും വിധിയാണ് ഇബ്നു അബ്ബാസിന്റെ ഈ വാക്കിനുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അഥവാ ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആ വിധിയിലുള്ള വാക്കാണ്. 2, ഇബ്നു അബ്ബാസ് ഇത് വേദക്കാരിൽ നിന്ന് എടുത്തതാകാൻ സാധ്യതയുണ്ട്. കാരണം ഇബ്നു അബ്ബാസ് എന്ന റാവി വേദക്കാരിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് എന്ന് ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആയിക്കൊള്ളണമെന്നില്ല, അത് വേദക്കാരിൽ നിന്ന്, ഇസ്രായേലിയത്തിൽ നിന്ന് സ്വീകരിച്ചതായിരിക്കും എന്ന അഭിപ്രായ പ്രകടനം നടത്തിയവരുണ്ട്. യഥാർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ ഈ അഭിപ്രായ പ്രകടനത്തെ എതിർത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേദക്കാരിൽ നിന്ന് സ്വീകരിക്കുന്നവനായിരുന്നു എന്നുള്ളതിനെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വേദക്കാരിൽ നിന്ന് ഇസ്രായേലിയാത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിനെ എതിർക്കുന്ന പണ്ഡിതനായിരുന്നു, സഹാബിയായിരുന്നു. വേദക്കാരിൽ നിന്ന് എടുക്കുന്നതിനെ എതിർക്കുന്ന പണ്ഡിതനായിരുന്നു, സഹാബിയായിരുന്നു. ഇമാം ബുഖാരി സഹീഹിൽ ഇബ്നു അബ്ബാസ് പ്രഖ്യാപിച്ചതായിട്ട് ഒരു അസർ കൊടുക്കുന്നുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ആ വാക്ക് വായിച്ച് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിയാത്തിൽ നിന്ന് ഇബ്നു അബ്ബാസ് ഏതാവിധം എടുക്കുമോ, അങ്ങനെ എടുക്കൂല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. എന്താ ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി സഹീഹിൽ കൊടുത്തത്? ഇബ്നു അബ്ബാസ് പറയാണ്, റളിയല്ലാഹു അൻഹു, യാ മഅശറൽ മുസ്ലിമീൻ കൈഫ തസ്അലൂന അഹ്ലൽ കിതാബ്, യാ മഅശറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ, കൈഫ തസ്അലൂന അഹ്ലൽ കിതാബ്, നിങ്ങൾ വേദക്കാരോട് എങ്ങനെ ചോദിക്കും? വകിതാബുകും അല്ലദീ ഉൻസില അലാ നബീ സല്ലല്ലാഹി അലൈഹി വസല്ലം അഹ്ദസുൽ അഖ്ബാരി ബില്ലാ, വകിതാബുകും അല്ലദീ ഉൻസില അലാ നബീഹി സല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടതായ, നിങ്ങളുടെ മുമ്പിലുള്ളതായ വിശുദ്ധ ഖുർആൻ, അഹ്ദസുൽ അഖ്ബാരി ബില്ലാ, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും പുതുതായി അവതീർണമായ കിതാബാകുന്നു, അല്ലെങ്കിൽ വൃത്താന്തമാകുന്നു, വാർത്തയാകുന്നു. തഖ്റൗനഹു, ആ കിതാബാണ് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ലം യുഷബ്, അത് മാറ്റത്തിരുത്തലിന് വിധേയമായിട്ടില്ല. വഖദ് ഹദ്ദസകുമുല്ലാ അന്ന അഹ്ലൽ കിതാബ് ബദ്ദലു മാ കതബല്ലാ, അള്ളാഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേദക്കാർ അള്ളാഹു അവന്റെ കിതാബിൽ എഴുതിയത് മാറ്റത്തിരുത്തലിന് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അള്ളാഹു നിങ്ങളോട് പറഞ്ഞു, വേദക്കാർ അള്ളാഹുവിന്റെ കിതാബിൽ മാറ്റത്തിരുത്തൽ നടത്തിയെന്നത് അള്ളാഹു നിങ്ങളോട് പറഞ്ഞു. വഖയ്യറൂബി ഐദീഹിമുൽ കിതാബ്, വേദം അവരുടെ കയ്യാൽ അവർ തിരുത്തി. ഫഖാലു, എന്നിട്ട് വേദക്കാർ പറഞ്ഞത്, ഹുവ മിൻ ഇൻദില്ലാ ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, വേദം കൊണ്ട് തുച്ഛമായ വില വാങ്ങുവാൻ, ഇത് അള്ളാഹുവിങ്കൽ നിന്നാണ് എന്ന് അവർ കൈയോണ്ട് എഴുതിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. അഫലാ യൻഹാകും മാ ജാഅകും മിനൽ ഇൽമി അൻ മുസാഅലതിഹിം, നിങ്ങൾക്ക് വന്നെത്തിയതായ വിജ്ഞാനം വേദക്കാരോട് ചോദിക്കുന്നതിനെ തൊട്ട് നിങ്ങളെ വിരോധിക്കുന്നില്ലേ? വലാ വല്ലാഹ് മാ റഅയ്നാ മിൻഹും റജുലൻ ഖത് യസ്അലുകും അനല്ലദീ ഉൻസില അലൈക്കും, അല്ലാഹുവാണ് സത്യം, അവരിൽ നിന്നൊരാൾ നിങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടത് ചോദിക്കുന്നതായിട്ട് നാം കണ്ടിട്ടില്ല. എന്നാലോ നിങ്ങളെങ്ങനെ അവരോട് ചോദിക്കും? അവർ വേദം കോട്ടിമാട്ടിയവരും തിരുത്തിയതിനു ശേഷം ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായതാണ് എന്ന് ദുനിയാവ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുകയും ചെയ്തവരാണ്, അവരോട് എങ്ങനെ ചോദിക്കും? ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനെ പറയുന്നത്. ഇമാം ബുഖാരി സഹീഹിൽ കൊടുത്ത ഒരു അസറാണിത്. അങ്ങനെയുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനെ ഈ പ്രഖ്യാപനം നടത്തിയ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ എങ്ങനെ വേദക്കാരിൽ നിന്ന് യഥേഷ്ടം റിവായത്ത് ചെയ്യുന്ന റാവിയാകും? അതുകൊണ്ട് തന്നെ ഇത്തരം അസറുകൾ ഇബ്നു അബ്ബാസ് വേദക്കാരിൽ നിന്നെടുത്തതാണ് എന്ന് പറയുന്നവരെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവരുടെ വീക്ഷണത്തെ നിരൂപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇവിടെ ഈ അസറിൽ ഇന്ന ഇബ്രാഹിം ഖാല ഹഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീലെറിയപ്പെട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് പറയാണ്. അത് റസൂലുള്ള പറഞ്ഞിട്ടല്ല പറയുന്നത്, അദ്ദേഹം അത് ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നു എന്ന് തീർത്ത് പറയാണ്. അപ്പോൾ അതിൽ റഈന്റെ മജാലല്ലാത്തത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ ഹുക്കുമാണ് അതിനുള്ളത് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുകയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നമ്മുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള തവക്കുലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തവക്കുലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഘടകങ്ങളും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ളതായ ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അള്ളാഹുവിൽ യഥാവിധം തവക്കുലാക്കുന്ന അവരുടെ ഇഷ്ടദാസന്മാരായ നമ്മളെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹാബതിഹി അജ്മാഇൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.